ക്രിസ്തുവിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 50-ാം ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന് നിസ്തുല്യമായ നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരുപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന്. ഇഹലോക ജീവിതം ക്ഷണികമാണ്. ഈ ലോകത്തിലെ സന്തോഷവും ദുഃഖവും വെള്ളത്തിലെ കുമിള പോലെ ക്ഷണഭങ്കുരമായതാണ്. ക്രിസ്തുവിലുള്ള ഒരു ഭക്തന്റെ യഥാർത്ഥ പ്രത്യാശ ഈ ലോകവാസത്തിന് ശേഷം തീർന്നു പോകാത്ത നിത്യ സന്തോഷത്തിൻ്റെ നാളുകളുണ്ട് എന്നുള്ളതാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം മനുഷ്യർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അത്യുത്തമ വാഗ്ദത്തം അത്രേ. സ്തോത്രം. പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ 50-ാമത്തെ പുസ്തകമാണ് ഫിലിപ്പി ലേഖനം. അപ്പൊസ്തലനായ പൗലോസിനാൽ AD 61 ഈ ലേഖനം എഴുതി എന്ന് അനുമാനിക്കുന്നു. റോമിലെ കാരാഗ്രഹത്തിൽ വെച്ചാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. പൗലോസിനോട് സാമ്പത്തിക കൂട്ടായ്മ കാണിച്ച ഫിലിപ്പിയിലുള്ളവരോട് നന്ദി പറയുകയും അതോടൊപ്പം യഥാർത്ഥ സന്തോഷം ക്രിസ്തുവിൽ മാത്രമെന്ന് തെളിയിക്കുകയുമാണ് ഈ ലേഖനത്തിൻ്റെ ലക്ഷ്യം. ഈ ലേഖനത്തിലെ ക്രിസ്തു സകല നാമത്തിലും മേലായ നാമമുള്ളവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ അത് വ്യക്തമാക്കുന്നു. ഈ ലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്നുള്ളത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് BC 353 ഫിലിപ്പെ പട്ടണം പിടിച്ചടക്കുകയും ആ പട്ടണത്തിന് തന്റെ സ്വന്തം പേരായ ഫിലിപ്പിയ എന്ന് പേരിടുകയും ചെയ്തു. ലോകത്തിലെ പ്രസിദ്ധമായ പട്ടണത്തിലേക്ക് AD 51 അപ്പൊസ്തലനായ പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായി സുവിശേഷവുമായി കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. ഈ ലേഖനത്തിലെ അതിപ്രധാനമായ ഒരു വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നുള്ളതാണ്. ഈ ലേഖനത്തിലെ പ്രധാന വിഷയം ക്രിസ്തീയ അനുഭവം എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിൽ നീതി ഫലം നിറഞ്ഞരാകുക എന്നതാണ് ക്രിസ്തീയ അനുഭവം. നമുക്ക് കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന്. പൗലോസ് അപ്പൊസ്തലനും വിശ്വാസ ജീവിതത്തെ ഒരോട്ടത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഓട്ടക്കളത്തിലെ ഓരോ ഓട്ടക്കാരനും ആ ഓട്ടത്തിൽ വിജയിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ ഓടുന്ന ലൗകികരായ എല്ലാവരുടെയും ലക്ഷ്യം ഭൗമികവും ലൗകികമായ ചിലത് വെട്ടിപ്പിടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമ്പോൾ യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ധനവാനോ തൻ്റെ പ്രയത്നങ്ങളിൽ നിന്ന് വാടിപ്പോകുന്നു എന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ധനവാനായ മനുഷ്യൻ തനിക്കുള്ള ധനം പോരാ 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 എന്ന് വെച്ച് വീണ്ടും ധനം വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രയത്നമെത്തിയ ധനവാൻ സ്തോത്രം പുല്ലു സ്തോത്രം വാടിപ്പോകുന്നത് പോലെ, പുറപ്പുറത്തെ സ്വത്ത് പുല്ല് വാടി നശിച്ചു പോകുന്നത് പോലെ, തൻ്റെ ധനമുണ്ടാക്കാനുള്ള പ്രയത്നത്തിന് മധ്യത്തിൽ ധനവാൻ വാടി നശിച്ച് മരിച്ച് ഈ ലോകത്തുനിന്ന് പോകുന്നു, അവൻ്റെ ഓർമ്മ പോലും പിന്നെ ഇല്ലാതെയാകുന്നു എന്നാണ് തിരുവെഴുത്തുകളുടെ വ്യക്തമാക്കുന്നത്. അത് ദാനമാൻ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പേ താൻ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് ഈ ലോകം വിട്ട് പോകേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സന്തോഷത്തിൻ്റെ സ്വന്തം പ്രാണനും ജീവനും അവസാനത്തുള്ളി രക്തവും വിലയായി നൽകിക്കൊണ്ട് നമ്മെ വീണ്ടെടുത്തത് ഈ ലോകത്തിലെ ചില ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മീയവും സ്വർഗീയവുമായ വിലപ്പെട്ട ചില നന്മകൾ നമുക്ക് തരുവാൻ വേണ്ടിയാണ്. സ്വർഗത്തിലെ ദൈവം ആകാശത്തിലെ പറവകൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും കടലിലെ മത്സ്യങ്ങൾക്കും മാത്രമല്ല, ലോകത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്ത ലൗകിക മനുഷ്യന് പോലും ഭൗമിക സമ്പത്ത് നൽകുമ്പോൾ തൻ്റെ മക്കളെ താൻ എത്രയധികമായി പോറ്റിപ്പുലർത്തുന്ന വിശ്വാസമുള്ളവർക്ക് ആ ദൈവിക പരിപോഷണം ദൈനംദിനം അനുഭവിപ്പാൻ തക്കണം കഴിയും. അവൻ്റെ ലക്ഷ്യം വീടോ കാറോ വസ്തുവകകളോ അല്ല, എനിക്ക് എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയെങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടണമെന്നുള്ള വലിയ വാഞ്ചയോടെ ആരി ഓട്ടക്കളത്തിൽ ഓടുന്നുവോ അവൻ്റെ ഓട്ടം നിശ്ചയമായും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തന്നെ ഇടയായി തീരും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാൽ ആലയങ്ങൾ ശൂന്യമായിരിക്കുമെന്നോ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ ആളില്ലെന്നോ പാസ്റ്റർമാരില്ലെന്നോ ഒന്നും ആ വചനം കൊണ്ട് അർത്ഥമാക്കുന്നില്ല. ആ വചനം അർത്ഥമാക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് കല്യാണ സദ്യക്ക് ഹല്ലേലൂയ എല്ലാം ഒരുക്കിയതിന് ശേഷം ആ കല്യാണ സദ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുമ്പോൾ വിവിധ വഴികഴികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം കല്യാണം കഴിച്ചിരിക്കുന്നു, ഞാൻ 5 കാളയെ വാങ്ങിയിരിക്കുന്നു, ഞാൻ ഒരു നിലം വാങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിന് ശോധന ചെയ്യാൻ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിപ്പാൻ തയ്യാറാകാതിരിക്കുന്നവരെ പോലെ ഈ ലോകത്തിൻ്റെ പലവിധ തിരക്കുകളാൽ ദൈവത്തിൻ്റെ വെളിയെ സ്തോത്ര അഗണ്യമായി വിചാരിച്ചു കൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുന്നവരുടെ ഒരു കൂട്ടത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സഭയിലുള്ള പ്രിയ ദൈവത്തിൻ്റെ പൈതല്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു വായിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സഭയിലേക്ക് ചേർക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് നടക്കുന്ന ദൈവവൈതലെ, നിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കർത്താവിൻ്റെ കാഹളധ്വനിയുടെ ശബ്ദം കാതിൽ മുഴങ്ങാനുള്ള ഒരുക്കമായിരിക്കണമെന്ന് നാം മറന്നു പോകരുത്. അത് നമ്മുടെ ജീവകാലത്ത് കർത്താവ് വരുന്നുവെങ്കിൽ ആമേൻ, കർത്താവ് യേശുവേ വേഗം വരണമേ എന്ന് വെളിപ്പാട് പുസ്തകത്തിലെ വചനം പോലെ കർത്താവിനോട് പ്രാർത്ഥിക്കാവുന്ന ദിനങ്ങളായി നമ്മുടെ ഓരോ ദിനങ്ങളും തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. ലൗകികമായതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള കാലമല്ലിത്, ദൈവം അത് തരുന്നുവെങ്കിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് അനുഭവിക്കാം. അതിൻ്റെ നന്മയുടെ ഓഹരി സഹവിശ്വാസികൾക്ക് നൽകിക്കൊണ്ട് ദൈവത്തിന് അനവധി സ്തോത്രം വരാൻ ഇടയാക്കിയിരട്ടെ. അല്ല, കർത്താവ് ഞെരുക്കത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ ഓ തീരാത്ത നിക്ഷേപം നമുക്ക് തരേണ്ടതിനാണെന്നുള്ള ബോധ്യത്തിൽ നമ്മെ തന്നെ വിശുദ്ധിയിൽ തികച്ച് ദൈവസനയിൽ കുറ്റമറ്റവരായി നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. അതെ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്കേറെ നന്ന്, അത് അത്യുത്തമമല്ലോ. അത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാനുള്ള വലിയ വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഓരോ ദിവസവും നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിനും സുവിശേഷത്തിനും അത് സ്തോത്ര വിശാലതയും ഹല്ലേലൂയ അഭിവൃദ്ധിയും വരുമെങ്കിൽ ഓരോ ദിവസവും സുവിശേഷത്തിനായി ശോഭിപ്പാനും ദൈവം നമുക്ക് ധാരാളം കൃപ നൽകുമാറാകട്ടെ. അതാണ് പൗലോസ് തുടർന്ന് ഈ വചനങ്ങളിൽ വ്യക്തമാക്കുന്നത്. നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ രാവിലെ ദൈവവചനത്തിൽ നിന്നും അപ്പാ ഹല്ലേലൂയ 50 ഭാഗമായി പുതിയൊരു ചിന്ത പോസ്റ്റ് ചെയ്യുവാൻ എളിവനെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവേ അപ്പാ സ്തോത്രം ഹല്ലേലൂയ ബൈബിൾ ക്ലാസ് ഇത് കേൾക്കുന്ന സകലർക്കും അനുഗ്രഹമായി തീരട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചന ലോകമെമ്പാടും മുഴങ്ങി കേൾക്കട്ടെ. അത് രക്ഷിക്കുന്ന വചനമായി, ലക്ഷ്യം നൽകുന്ന വചനമായി, നിത്യജീവൻ നൽകുന്ന വചനമായി ലോകമെമ്പാടും കാലഘട്ടം മുഴങ്ങിക്കേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് ഞങ്ങൾ ഒരുക്ക്. പ്രാർത്ഥനകൾക്ക് നന്ദി, കൂടെയുള്ളതിന് സ്തോത്രം. ഒരുമിച്ച് ഏൽപ്പിച്ചു തരുന്നു. ഓരോരുത്തരെ അനുഗ്രഹിക്കുക, കുടുംബങ്ങളെ അനുഗ്രഹിക്കുക. അങ്ങക്കായി നോക്കി പാർത്ത് ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ധാരാളം കൃപത. യേശു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.